ഒന്ന് പത്രോസ് അധ്യായം 3. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം ഒരു വാക്കും പറയാതെ തന്നെ തങ്ങളുടെ ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് അവരെ നേടാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും ആദരവും കണ്ട് അവർ ചേർന്നു വരും. നിങ്ങളുടെ അലങ്കാരം, പിന്നിയ മുടി, സ്വർണാഭരണം, വിശേഷ വസ്ത്രം എന്നിങ്ങനെ പുറമേ ഉള്ളതായിരിക്കരുത്. പിന്നെയോ, സൗമ്യവും പ്രശാന്തവുമായ ആത്മാവെന്ന അനശ്വര സൗന്ദര്യത്തോടുകൂടിയ ആന്തരിക വ്യക്തിത്വം ആയിരിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന മുൻകാലങ്ങളിലെ വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിക്കൊണ്ട് ഈ വിധത്തിലായിരുന്നു തങ്ങളെ തന്നെ അലങ്കരിച്ചിരുന്നത്. അങ്ങനെ സാറായും അബ്രഹാമിനെ നാഥനെന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നു. നിങ്ങൾ നന്മ ചെയ്യുകയും ഒന്നിലും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ അവളുടെ പുത്രിമാർ ആയിരിക്കും. അപ്രകാരം തന്നെ ഭർത്താക്കന്മാരെ, സ്ത്രീജനം ബലഹീനപാത്രമെന്നറിഞ്ഞ് വിവേകപൂർവം ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നോർത്ത് അവരെ ആദരിക്കുകയും വേണം. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിക്കട്ടെ. അവസാനമായി നിങ്ങളെല്ലാവരും ഏകഭാവത്തോടെ ജീവിക്കുവിൻ. അന്യോന്യം സഹതാപവും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെ അനുഗ്രഹം അവകാശമാക്കുവാനാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
ജീവനെ സ്നേഹിക്കുകയും ശുഭകാലം ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ദോഷത്തിൽ നിന്ന് തന്റെ നാവിനെയും വഞ്ചനയിൽ നിന്ന് തന്റെ അധരങ്ങളെയും കാത്തുകൊള്ളണം. അയാൾ ദോഷം വിട്ടകന്ന് നന്മ ചെയ്യട്ടെ, സമാധാനം അന്വേഷിച്ച് പിന്തുടരട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലുണ്ട്, അവിടുത്തെ കാത് അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം അധർമ്മികൾക്ക് പ്രതികൂലമായിരിക്കുന്നു.
നിങ്ങൾ നന്മ പ്രവർത്തിക്കുവാൻ ശുഷ്കാന്തിയുള്ളവരെങ്കിൽ ആരാണ് നിങ്ങളെ ഉപദ്രവിക്കുക? നീതിക്കു വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ അനുഗ്രഹീതർ. അവരുടെ ഭീഷണിയെ ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയും അരുത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കർത്താവായി മഹത്വീകരിപ്പിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയുടെ ന്യായം ചോദിക്കുന്നവരോട് സൗമ്യതയോടും ഭയാദരങ്ങളോടും കൂടി പ്രത്യുത്തരം നൽകുവാൻ സദാ സന്നദ്ധരായിരിക്കും. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല ജീവിതത്തെ ദുഷിക്കുന്നവർ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. നിങ്ങൾ കഷ്ടത സഹിക്കണമെന്നത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് തന്നെ സഹിക്കുന്നത് ഉത്തമം. ക്രിസ്തു തന്നെയും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായിരിക്കെ നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കലായി കഷ്ടത അനുഭവിച്ചു. അവിടുന്ന് ജഡത്തിൽ മരണം സഹിച്ചുവെങ്കിലും ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ആത്മാവിൽ അവിടുന്ന് ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവരാകട്ടെ, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം നിർമ്മിക്കപ്പെടുകയും ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തപ്പോൾ അനുസരിക്കാതിരുന്നവരാണ്. ആ പെട്ടകത്തിൽ ചുരുക്കം ആളുകൾ, അതായത് 8 പേർ, വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. ഈ വെള്ളം സ്നാനത്തിന്റെ സൂചകമാണ്. സ്നാനമോ ശരീരത്തിന്റെ അഴുക്കു നീക്കലായിട്ടല്ല, നല്ല മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയായി യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് അധീനമത്രേ.